ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിലെത്തിയ ഫിൻലൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബ്, രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. പശ്ചിമേഷ്യയിൽ ഇറാനും US ഇസ്രായേൽ സഖ്യവും തമ്മിലുള്ള സംഘർഷം അതിശക്തം. ഇറാന്റെ യുദ്ധക്കപ്പൽ തകർത്ത് അമേരിക്ക. ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം. നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ഇന്ന് കൊച്ചിയിലെത്തും. 2025 മലയാള ഭാഷാ നിയമം സംസ്ഥാനത്ത് പ്രാബല്യത്തിൽ വന്നു. സംസ്ഥാനത്ത് SSLC +1 പരീക്ഷകൾക്ക് ഇന്ന് തുടക്കം. ICC T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ തകർപ്പൻ ജയവുമായി ന്യൂസിലാന്റ് ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിൽ എത്തിയ ഫിൻലാൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബ് ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ന് വൈകിട്ട് ന്യൂഡൽഹിയിൽ നടക്കുന്ന 11th റെയ്സീന ഡയലോഗിൽ ഫിൻലാൻഡ് പ്രസിഡന്റ് മുഖ്യാതിഥിയാകും. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യും. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും ഇരുവരും കൈമാറും. 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഇന്നലെ ന്യൂഡൽഹിയിലെത്തിയ അലക്സാണ്ടർ സ്റ്റബിനെ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് സ്വീകരിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും വിശിഷ്ടാതിഥിയുമായി സംഭാഷണം നടത്തും. പശ്ചിമേഷ്യയിൽ ഇറാനും US ഇസ്രായേൽ സഖ്യവും തമ്മിലുള്ള പോരാട്ടം അതിശക്തമായി തുടരുന്നു. ടെഹ്റാനിൽ ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ കമാൻഡ് സെന്ററുകളിലും ഇസ്രായേൽ നിരവധി ആക്രമണങ്ങൾ നടത്തി. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിൽ അമേരിക്കൻ സേന നടത്തുന്ന ഓപ്പറേഷൻ ആരംഭിച്ച് 100 മണിക്കൂറിനുള്ളിൽ ഇറാന്റെ 2000-ലധികം യുദ്ധോപകരണങ്ങൾ തകർത്തതായി US സൈന്യം അറിയിച്ചു. ഇറാന്റെ വ്യോമ പ്രതിരോധം പാടെ തകർത്തതായും 100 കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ, ലോഞ്ചറുകൾ, ഡ്രോണുകൾ എന്നിവ നശിപ്പിച്ചതായും അമേരിക്ക വ്യക്തമാക്കി. ലെബനനിലെ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ വ്യോമസേന നടത്തുന്ന ആക്രമണവും ശക്തമാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
ഗാലിതീരത്ത് ഇറാനിയൻ യുദ്ധക്കപ്പലായ ഐറിസ് ദേനയ്ക്ക് നേരെ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ 80 ഇറാനിയൻ സൈനികർ മരിച്ചു. വിശാഖപട്ടണത്ത് നടന്ന നാവികാഭ്യാസത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന കപ്പലിന് നേരെയാണ് ആക്രമണമുണ്ടായത്. 180 നാവികരുമായി സഞ്ചരിച്ചിരുന്ന യുദ്ധക്കപ്പലിന് നേരെ ശ്രീലങ്കയ്ക്ക് സമീപമാണ് ആക്രമണമുണ്ടായത്. 78 പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ട്. ഇറാനെതിരായ യുദ്ധം തുടരുമെന്നും അമേരിക്കൻ സേനാ വക്താവ് അറിയിച്ചു. ബോംബാക്രമണത്തിൽ ടെഹ്റാനിൽ വലിയ നാശനഷ്ടമുണ്ടായി. ടെഹ്റാന്റെ പടിഞ്ഞാറുള്ള കരാച്ച്, ഇസ്ഫഹാൻ നഗരം എന്നിവിടങ്ങളിലും ആക്രമണം ഉണ്ടായി. അതിനിടെ ഓപ്പറേഷനിൽ പങ്കെടുത്ത 4 US സൈനികർ കുവൈറ്റിലെ ഷുഐബ തുറമുഖത്ത് ഇറാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. സംഘർഷത്തിനിടെ സൈപ്രസിൽ ആക്രമണമുണ്ടായ സാഹചര്യത്തിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും യുദ്ധക്കപ്പലുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും വിന്യസിച്ചിട്ടുണ്ട്. തുർക്കിയിലേക്ക് ഇറാൻ വിക്ഷേപിച്ച മിസൈലും അമേരിക്ക തകർത്തു. ഖത്തറിലെ വിമാനത്താവളങ്ങൾക്കും പ്രകൃതിവാതക നിലയങ്ങൾക്കും ജനവാസ മേഖലകൾക്കും നേരെ ഇറാൻ ആക്രമണം നടത്തിയതായി ഖത്തറും ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
February 28 മുതൽ നടക്കുന്ന ആക്രമണങ്ങളിൽ ഇറാനിൽ  1097 സാധാരണക്കാർ കൊല്ലപ്പെട്ടതായി US ആസ്ഥാനമായ മനുഷ്യാവകാശ സംഘടന അറിയിച്ചു. 100,000-ലധികം പേർ പലായനം ചെയ്തതായി ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കി. ഇറാന്റെ അടുത്ത പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെടുന്നയാളെയും ഉന്മൂലനം ചെയ്യുമെന്ന് ഇസ്രായേൽ പ്രതിരോധമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സൌദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ ബിൻ അബ്ദുള്ളയുമായി ഫോണിൽ സംസാരിച്ചു. പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ചായിരുന്നു സംഭാഷണം. ഗൾഫ് രാജ്യങ്ങളിലും ആക്രമണം നടക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്കാരുടെ സുരക്ഷയെക്കുറിച്ച് വിദേശകാര്യമന്ത്രി ആശങ്ക രേഖപ്പെടുത്തി. ഇന്ധന ലഭ്യത, ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷ എന്നിവയും ചർച്ചയായി. പശ്ചിമേഷ്യയിലെയും ഗൾഫ് മേഖലയിലെയും നിലവിലെ സ്ഥിതി കണക്കിലെടുത്ത് വിദേശകാര്യ മന്ത്രാലയം കൺട്രോൾ റൂം സജ്ജീകരിച്ചു. ടോൾ ഫ്രീ നമ്പരായ 1800 11 8797 +9 1 1 2 3 0 1 2 1 1 3 +9 1 1 1 2 3 0 1 4 1 0 4 +9 1 1 1 2 3 0 1 7 9 0 5 എന്നീ നമ്പറുകളിലോ രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ ബന്ധപ്പെടാം. പ്രശ്നബാധിത മേഖലകളിലെ ഇന്ത്യൻ എംബസികളും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ നിലവിലുള്ള സാഹചര്യം കണക്കിലെടുത്ത് ടൊറന്റോ, ഫ്രാങ്ക്ഫർട്ട്, പാരീസ് എന്നിവിടങ്ങളിലേക്ക് ഈ മാസം 11 വരെ എയർ ഇന്ത്യ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിമാന സർവീസുകൾ നടത്തും. UAE റാസൽ ഖൈമയിൽ നിന്ന് ഡൽഹി, കൊച്ചി, മുംബൈ എന്നിവിടങ്ങളിലേക്ക് ശനിയാഴ്ച വരെ പ്രത്യേക വിമാനങ്ങൾ സർവീസ് നടത്തും. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യങ്ങളെ തുടർന്ന് മാർച്ച് 10 വരെയുള്ള ടിക്കറ്റുകൾ റദ്ദാക്കിയാൽ മുഴുവൻ റീഫണ്ട് നൽകുമെന്ന് എയർ ഇന്ത്യ. സൌജന്യമായി റീഷെഡ്യൂൾ ചെയ്യാനും സൌകര്യമുണ്ടാകും. പശ്ചിമേഷ്യ, UK, യൂറോപ്പ് യാത്രകൾക്കായി February 28 അതിനു മുമ്പോ നടത്തിയ ബുക്കിംഗുകൾക്കാണ് ഇത് ബാധകം. ഇറാനെതിരായ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സൈനിക നീക്കത്തെ പിന്തുണച്ച് US സെനറ്റ്. കോൺഗ്രസിന്റെ അനുമതിയില്ലാതെയുള്ള സൈനിക നീക്കം നിർത്തലാക്കാനുള്ള ഉഭയകക്ഷി പ്രമേയം ഇന്നലെ രാത്രി സെനറ്റർമാർ തടഞ്ഞു. 47 53 വോട്ടുകൾക്കാണ് സെനറ്റ് പ്രമേയം തള്ളിയത്. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യൻ മേഖലകളിൽ ഇന്നും നാളെയും നടത്താനിരുന്ന CBSE 10-12 ക്ലാസുകളിലെ പരീക്ഷകൾ മാറ്റിവച്ചു. പുതിയ തീയതി പിന്നീട് അറിയിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കർണാടക സന്ദർശിക്കും. ബേലാവി ജില്ലയിലെ ശ്രീ വീരഭദ്രേശ്വര ക്ഷേത്രത്തിൽ രാജഗോപുരം, കലശാരോഹണം, മഹാകുംഭാഭിഷേക ചടങ്ങുകളുടെ ഉദ്ഘാടനത്തിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. ഉപരാഷ്ട്രപതി ഈ മാസം 7 ത്രിപുരയിലെ അഗർത്തലയും സന്ദർശിക്കും. സംസ്ഥാനത്ത് SSLC+1 പരീക്ഷകൾക്ക് ഇന്ന് തുടക്കം. കേരളത്തിലെ 3031 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 417,497 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതുന്നത്. ഗൾഫ് മേഖലയിൽ 633 പേരും ലക്ഷദ്വീപിൽ 386 പേരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകൾ നാളെയാണ് ആരംഭിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ഇന്ന് കൊച്ചിയിലെത്തും. കന്നി വോട്ടർമാരുമായും അദ്ദേഹം സംവദിക്കും. 3 സന്ദർശനത്തിനിടെ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ, ബൂത്ത് ലെവൽ ഓഫീസർമാർ എന്നിവരുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചർച്ച നടത്തും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അംഗീകാരം നൽകിയതോടെ 2025 മലയാള ഭാഷാ നിയമം പ്രാബല്യത്തിലായി. 2025 October 9 നിയമസഭ ബിൽ പാസാക്കിയത്. നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ബില്ലുകൾ, പാസാക്കുന്ന നിയമങ്ങൾ, ഓർഡിനൻസുകൾ, സർക്കാർ ഉത്തരവുകൾ എന്നിവയെല്ലാം ഇനി മലയാളത്തിലായിരിക്കും. ഹൈക്കോടതിയുടെ അനുമതിയോടെ ജില്ലാ കോടതികൾ വരെയുള്ള നടപടികളും വിധിന്യായങ്ങളും ഘട്ടംഘട്ടമായി മലയാളത്തിലാക്കും. ICC T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ തകർപ്പൻ ജയവുമായി ന്യൂസിലൻഡ് ഫൈനലിലെത്തി. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ ഇന്നലെ നടന്ന ആദ്യ സെമി ഫൈനലിൽ ഫിൻ അലന്റെ അപരാജിത സെഞ്ചുറിയുടെ കരുത്തിൽ ന്യൂസിലൻഡ് ദക്ഷിണാഫ്രിക്കയെ 9 പരാജയപ്പെടുത്തി. ദക്ഷിണാഫ്രിക്ക മുന്നോട്ടുവച്ച 170 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ന്യൂസിലൻഡ് വെറും 12.5 ഓവറിൽ 1 നഷ്ടത്തിൽ സ്കോർ മറികടന്നു. അതേസമയം ഇന്ന് രണ്ടാം സെമി ഫൈനലിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടും. മുംബൈ വാങ്കഡ സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7 മത്സരം ആരംഭിക്കും. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
ഇനി പോരാട്ടമാണ്. ക്രിക്കറ്റ് ലോകം ശ്വാസം അടക്കി പിടിക്കുന്ന, വാങ്കഡയെ ഇളക്കി മറിക്കുന്ന ജീവൻ മരണ യുദ്ധം. 2020 ലോകകപ്പിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള തുടർച്ചയായ 3 സെമി പോരാട്ടമാണിന്ന്. 2022 ഇംഗ്ലണ്ട്, 2024 ഇന്ത്യ സെമി ജയിച്ചപ്പോൾ കപ്പടിച്ചാണ് ഇരു ടീമുകളും മടങ്ങിയത്. 3 അംഗത്തിനിറങ്ങുമ്പോൾ ഇന്ത്യയുടെ സ്പിന്നർമാരും ഇംഗ്ലീഷ് ബാറ്റർമാരും തമ്മിലുള്ള ശക്തമായ ബലപരീക്ഷണം തന്നെ നടക്കും. സൂപ്പർ 8 വെസ്റ്റ് ഇൻഡീസിനെതിരെ കൊടുങ്കാറ്റായ സഞ്ജു സാംസന്റെ മിന്നും ഫോം ഇന്ത്യയുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കുന്നു. ടീമിനെ ഒറ്റയ്ക്ക് തോളിലേറ്റി വിജയത്തിലെത്തിക്കാൻ കെൽപ്പുള്ള ഹാരി ബ്രൂക്കാണ് ഇംഗ്ലീഷ് പടയുടെ നായകൻ.
രാജ്യത്തെ 10 സംസ്ഥാനങ്ങളിൽ ഒഴിവ് വന്ന 37 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. നാളെയാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. ഈ മാസം 9 പത്രികകൾ പിൻവലിക്കാൻ അവസരമുണ്ട്. മാർച്ച് 16 നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനവും അന്നേ ദിവസമുണ്ടാകും. ന്യൂഡൽഹിയിലെത്തിയ ഫിൻലൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബ് രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. പശ്ചിമേഷ്യയിൽ ഇറാനും US ഇസ്രായേൽ സഖ്യവും തമ്മിലുള്ള സംഘർഷം അതിശക്തം. ഇറാന്റെ യുദ്ധക്കപ്പൽ തകർത്ത് അമേരിക്ക. ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ഇന്ന് കൊച്ചിയിലെത്തും. 2025 മലയാള ഭാഷാ നിയമം സംസ്ഥാനത്ത് പ്രാബല്യത്തിൽ വന്നു. സംസ്ഥാനത്ത് SSLC+1 പരീക്ഷകൾക്ക് ഇന്ന് തുടക്കം. ICC T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ തകർപ്പൻ ജയവുമായി ന്യൂസിലൻഡ് ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാവിലെ 11 മണിക്ക്.